ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനങ്ങൾ കരുതൽ നടപടികൾ ശക്തിപ്പെടുത്തണമെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ ചൂട് ഉണ്ടായേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ഉദ്യോഗസ്ഥരുടെ ആദ്യഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. യുഎസ് ഇറാൻ തുറമുഖങ്ങൾക്കുമേൽ ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിച്ചാൽ ഹോർമുസ് കടലിടുക്ക് തുറന്നുകൊടുക്കാമെന്ന് ടെഹ്റാൻ. തൃശൂർ പൂരത്തിന് ഔപചാരിക സമാപനം. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഡൽഹി ക്യാപിറ്റൽസിനെ 9 വിക്കറ്റിന് തകർത്തു. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും മുൻകരുതൽ ശക്തിപ്പെടുത്തണമെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി. ജൂൺ വരെ ഇന്ത്യയുടെ കിഴക്കൻ മധ്യ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിലും തെക്ക് കിഴക്കൻ മേഖലയിലും സാധാരണയിലും കൂടുതൽ ചൂടിനും ഉഷ്ണതരംഗത്തിനും സാധ്യതയുണ്ടെന്ന് മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും ഹീറ്റ് സ്ട്രോക്ക് മാനേജ്മെന്റ് യൂണിറ്റുകളും ആംബുലൻസ് സേവനങ്ങളും ഉറപ്പാക്കാനും മുന്നറിയിപ്പുകൾ നൽകാനും നിർദ്ദേശമുണ്ട്. അതിശക്തമായ ചൂടിന്റെ പ്രത്യാഘാതങ്ങൾ കുറയ്ക്കാനും അനുബന്ധ രോഗങ്ങളും മരണങ്ങളും തടയാനും ഏകോപിത നടപടികൾ അനിവാര്യമാണെന്നും ശ്രീവാസ്തവ അറിയിച്ചു. ഈ വർഷത്തെ ദേശീയ അഗ്നിസുരക്ഷാ വാരം മെയ് 4 മുതൽ 10 വരെ സംഘടിപ്പിക്കുമെന്നും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. തീപിടുത്ത അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുരക്ഷ ആരോഗ്യ പരിരക്ഷാ സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഊന്നൽ നൽകിയായിരിക്കണം ചരണമെന്ന് സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് അയച്ച കത്തിൽ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി നിർദ്ദേശിച്ചു. സുരക്ഷിത വിദ്യാലയം, സുരക്ഷിത ആശുപത്രി, അഗ്നിസുരക്ഷ അവബോധ സമൂഹം, അഗ്നിസുരക്ഷയ്ക്ക് ഒറ്റക്കെട്ടായി എന്നതാണ് ഈ വർഷത്തെ വാരാചരണ പ്രമേയം.
സംസ്ഥാനത്ത് ഇന്നും ചൂട് ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും. കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രിയും കോട്ടയം, പത്തനംതിട്ട, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രിയും ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ 37 ഡിഗ്രിയും തിരുവനന്തപുരം ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസും വരെ ചൂട് ഉയരാൻ സാധ്യതയുണ്ട്. വയനാട്, ഇടുക്കി ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. നാളെ സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ടയിലും ഇടുക്കിയിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടപടികൾക്ക് കൌണ്ടിംഗ് സൂപ്പർവൈസർ, കൌണ്ടിംഗ് അസിസ്റ്റന്റ്, മൈക്രോ ഒബ്സർവർ എന്നിവരുടെ നിയമനത്തിന് ജില്ലകളിൽ ആദ്യഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. 30% റിസർവ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയാണ് പട്ടിക തയ്യാറാക്കിയത്. മെയ് 2 രണ്ടാംഘട്ട റാൻഡമൈസേഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ഉത്തർപ്രദേശ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. വാരണാസിയിൽ 6,350 കോടി രൂപയുടെ അടിസ്ഥാന മേഖലാ വികസന പദ്ധതികൾക്ക് തുടക്കമിടുന്ന പ്രധാനമന്ത്രി വൈകിട്ട് മഹിളാ സമ്മേളനത്തിലും പങ്കെടുക്കും. 2 അമൃത് ഭാരത് ട്രെയിനുകളും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും. നാളെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി ദർശനം നടത്തും. തുടർന്ന് 594 കിലോമീറ്റർ ഗംഗ എക്സ്പ്രസ് വേയും പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. സിക്കിം സംസ്ഥാന രൂപീകരണത്തിന്റെ 50ാം വാർഷികാഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗാംഗ്ടോക്കിലെ പാൽജോഡ് സ്റ്റേഡിയത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് 4,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കമിടും. നാംചി ജില്ലയിലെ യാൻഗാങ്ങിൽ ആയുർവേദ ആശുപത്രിക്ക് തറക്കല്ലിടുന്ന പ്രധാനമന്ത്രി സിക്കിം സർവകലാശാലയുടെ സ്ഥിരം ക്യാമ്പസും ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയും ന്യൂസിലാന്റും ഒപ്പുവച്ച സ്വതന്ത്ര വ്യാപാര കരാർ സാമ്പത്തിക പങ്കാളിത്തത്തിന്റെയും അവസരങ്ങളുടെയും പുതിയുഗം കുറിക്കുമെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. കരാർ പ്രകാരം അടുത്ത 15 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലേക്ക് $20 ബില്യൺ നിക്ഷേപം കൊണ്ടുവരാൻ സാധ്യമാകും. ഹൈദരാബാദിൽ സിമന്റ് കട്ട നിർമ്മാണ കമ്പനിയിൽ കൂറ്റൻ ട്രെയിൻ തകർന്ന് 5 തൊഴിലാളികൾ മരിച്ചു. 12 പേർക്ക് പരിക്കേറ്റു. രംഗറെഡ്ഡി ജില്ലയിലെ മഹാലിംഗപുരത്ത് കനത്ത കാറ്റിനെ തുടർന്നാണ് ക്രെയിൻ തകർന്നു വീണത്. മധ്യപ്രദേശിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നത് പരിശോധിക്കാൻ ഗവൺമെന്റ് ഉന്നതതല സമിതി രൂപീകരിച്ചു. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് രഞ്ജന പ്രസാദ് ദേശായി അധ്യക്ഷനായ സമിതിയാണ് വിഷയം പരിശോധിക്കുന്നത്. 2 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ഇറാന്റെ തുറമുഖങ്ങൾക്കുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിച്ചാൽ ഹോർമുസ് കടലിടുക്ക് തുറന്ന് യുദ്ധം അവസാനിപ്പിക്കാമെന്ന് ടെഹ്റാൻ ട്രംപ് ഭരണകൂടത്തെ അറിയിച്ചു. ഇറാന്റെ ആണവ പരിപാടി സംബന്ധിച്ച ചർച്ച സംഘർഷം അവസാനിപ്പിച്ച ശേഷം ചർച്ച ചെയ്യാമെന്നും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി സെന്റ് പീറ്റേഴ്സ്ബർഗിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ ചർച്ചയിൽ വ്യക്തമാക്കി. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും ചർച്ചയിൽ പങ്കെടുത്തു. യുദ്ധ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയാതെ ദുർബലമായ അമേരിക്ക ഇപ്പോൾ ചർച്ചയ്ക്ക് സന്നദ്ധമായിരിക്കുകയാണെന്ന് അരാഗ്ചി പറഞ്ഞു. യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഹോർമൂസ് കടലിടുക്ക് എത്രയും വേഗം തുറന്ന് ആഗോള വ്യാപാര മേഖലയെ സംരക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. കൃത്യമായ പദ്ധതിയില്ലാതെ സംഘർഷത്തിന് തുടക്കമിട്ട അമേരിക്ക ഇപ്പോൾ അതിന്റെ വില നൽകുകയാണെന്ന് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ വർഷത്തെ തൃശൂർ പൂരത്തിന് ഔപചാരിക സമാപനം. ഇന്നലെ രാത്രി ഉത്രം വിളക്ക് കൊളുത്തി കൊടിയിറക്കിയതോടെയാണ് പൂരം അവസാനിച്ചത്. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ നേർക്കുനേർ നിന്ന് ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. 2027 ഏപ്രിൽ 17 അടുത്ത പൂരം. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ തിടമ്പേറ്റിയ ഗജരാജന്മാർ മുഖാമുഖം നിന്ന് അടുത്ത പൂരത്തിന് കാണാമെന്ന ഉറപ്പോടെ ഉപചാരം ചൊല്ലി വിട പറഞ്ഞു. ഭഗവതിമാരെ ശിരസിലേറ്റിയ ആനകൾ തുമ്പിക്കൈ ഉയർത്തി പരസ്പരം അഭിവാദ്യം ചെയ്തു. ഈ കാഴ്ച കാണാൻ നിന്ന പൂരപ്രേമികൾ ആർപ്പുവിളികളോടെയാണ് ഇരു ഭഗവതിമാരെയും യാത്രയാക്കിയത്. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആർഭാടങ്ങൾ ഒഴിവാക്കി ആചാരങ്ങൾക്ക് പ്രാധാന്യം നൽകിയായിരുന്നു ഇത്തവണത്തെ പൂരം ഒരുക്കിയത്. ഉപചാരം ചൊല്ലലിന് ശേഷമുള്ള പകൽ വെടിക്കെട്ടും ഒഴിവാക്കിയിരുന്നു. അതേസമയം വെടിക്കെട്ട് പുരയിലുണ്ടായ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ മരിച്ചവരുടെ എണ്ണം 17 ഉയർന്നു. ചികിത്സയിലായിരുന്ന 2 കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ മരണത്തിന് കീഴടങ്ങി. നിലവിൽ 2 കൂടി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്.
തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ സംഭവസ്ഥലത്തു നിന്ന് കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ DNA പരിശോധനാ ഫലത്തിന്റെയും മറ്റ് രേഖകളുടെയും അടിസ്ഥാനത്തിൽ ബന്ധുക്കൾക്ക് വിട്ടുനൽകാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിൽ തീരുമാനമായി. ബന്ധുക്കളുമായി ഇന്നലെ ജില്ലാ കളക്ടർ യോഗം ചേർന്ന് വിവരങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നു. അഭിജിത്ത്, വിഷ്ണു വിനോദ്, ഗിരീഷ്, സുരേഷ് എന്നിവരുടെ ശരീരഭാഗങ്ങളാണ് DNA പരിശോധനയിൽ തിരിച്ചറിഞ്ഞത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നും കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് ഒരു വിഭാഗം ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത സംസ്ഥാന ഹർത്താൽ തുടങ്ങി. വൈകിട്ട് 6 ഹർത്താൽ. കാലടി സംസ്കൃത സർവകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിയതായി സർവകലാശാല അറിയിച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ സർവകലാശാലയും ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിയിട്ടുണ്ട്. സർവകലാശാല PRO തസ്തികയിലേക്ക് PSC ആദ്യമായി നടത്തിയ പരീക്ഷ വിജയിച്ച് കാഴ്ചാപരിമിതി നേരിടുന്ന തിരുവനന്തപുരത്തെ കുറ്റിച്ചില്ലം സ്വദേശി BJ പ്രദീപ് ചുമതലയേൽക്കുന്നു. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
രാജ്യത്ത് തന്നെ ആദ്യമായാണ് പൂർണ്ണമായും കാഴ്ചപരിമിതി നേരിടുന്നയാൾ ഒരു സർവകലാശാല PRO ആയി നിയമിതനാകാൻ പോകുന്നത്. തന്റെ നിയമനം രാജ്യത്തെ ഭിന്നശേഷി വിഭാഗത്തിലുള്ളവർക്ക് പ്രചോദനമായിരിക്കുമെന്ന് BJ പ്രദീപ് ആകാശവാണിയോട് പറഞ്ഞു.
കാഴ്ചാപരിമിതർക്കിടയിൽ നിന്ന് ആദ്യമായി സർവകലാശാല PRO ആകാൻ കഴിഞ്ഞു എന്നത് ഒരു വലിയ നേട്ടമായി തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. പക്ഷേ ഇത് വ്യക്തിപരമായ ഒരു നേട്ടം മാത്രമായി ഞാൻ കാണുന്നില്ല, പകരം രാജ്യത്തെ ഭിന്നശേഷി വിഭാഗക്കാർക്കാകെ പ്രചോദനം ലഭിക്കുന്ന ഒരു നിയമനമായിട്ടാണ് ഞാനിതിനെ വിലയിരുത്തുന്നത്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് സർവകലാശാലകളിലെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ തസ്തികയിൽ PSC മുഖാന്തരം നിയമനം നടക്കുന്നത്. തീർച്ചയായും ഈ നിയമനം എനിക്ക് പിന്നാലെ ഇത്തരം തസ്തികകളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് ആകെ ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
കേരള ആരോഗ്യ സർവകലാശാല PRO ആയി കോഴിക്കോട് സ്വദേശി KM ശ്രീ ചുമതലയേറ്റു. കോഴിക്കോട് സ്വദേശിയാണ്. PSC ആദ്യമായി PRO തസ്തികയിലേക്ക് നടത്തിയ പരീക്ഷയിൽ ശ്രീ 1 റാങ്ക് നേടിയിരുന്നു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ഈ വർഷത്തെ ഹജ്ജ് യാത്രയ്ക്ക് മറ്റന്നാൾ തുടക്കമാകും. ആദ്യ വിമാനം കൊച്ചിയിൽ നിന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:10 430 തീർത്ഥാടകരുമായി ജിദ്ദയിലേക്ക് പുറപ്പെടും. യാത്രയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് മലപ്പുറത്ത് അറിയിച്ചു. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഡൽഹി ക്യാപിറ്റൽസിനെ 9 തകർത്തു. ഇന്ന് പഞ്ചാബ് കിങ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ന്യൂ ചണ്ഡിഗഡിലെ മുല്ലൻപൂർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ 2020 ക്രിക്കറ്റിലെ അവസാന മത്സരത്തിലും ഇന്ത്യയ്ക്ക് തോൽവി. 5 മത്സര പരമ്പരയിൽ 4 ജയിച്ച് ദക്ഷിണാഫ്രിക്ക പരമ്പര തൂത്തുവാരി. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ FC ഒഡീഷ FCയെ നേരിടും. പശ്ചിമബംഗാളിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. അഖിലേന്ത്യ അന്തർ സർവകലാശാല പുരുഷ വാട്ടർപോളോ കിരീടം കാലിക്കറ്റ് സർവകലാശാലയ്ക്ക്. കാലിക്കറ്റ് സർവകലാശാല അക്വാട്ടിക് കോംപ്ലക്സിലെ ഫൈനലിൽ 6-8 കേരള സർവകലാശാലയെയാണ് അവർ പരാജയപ്പെടുത്തിയത്. ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനങ്ങൾ കൂടുതൽ കരുതൽ നടപടികൾ ശക്തിപ്പെടുത്തണമെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ ചൂട് ഉണ്ടായേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ഉദ്യോഗസ്ഥരുടെ ആദ്യഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. US ഇറാൻ തുറമുഖങ്ങൾക്കുമേൽ ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിച്ചാൽ ഹോർമുസ് കടലെടുക്ക് തുറന്നുകൊടുക്കാമെന്ന് ടെഹ്റാൻ. തൃശൂർ പൂരത്തിന് ഔപചാരിക സമാപനം. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഡൽഹി ക്യാപിറ്റൽസിനെ തകർത്തു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.